بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفع عنده إلا بإذنه، يعلم ما بين أيديهم وما خلفهم، ولا يحيطون بشيء من علمه إلا بما شاء، وسع كرسيه السماوات والأرض، ولا يؤوده حفظهما، وهو العلي العظيم.
طيب، بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. നമ്മൾ സൂറത്തു ദുഖാൻ തുടങ്ങുന്നതിന് മുമ്പ് ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത്. ഹദീസിന്റെ ക്രോഡീകരണം, ഹദീസ് ക്രോഡീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം, സഹാബികളുടെ കാലത്ത്, പിന്നെ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടങ്ങളിലൊക്കെയുള്ള ക്രോഡീകരണങ്ങളുടെ പ്രത്യേകത, പിന്നെ ഹദീസ് ക്രോഡീകരണം അതിന്റെ സുവർണ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രന്ഥരചനയുടെ വിഷയത്തിൽ, അതിൽ ഇമാം മാലിക്കിന്റെ മുവത്ത, പിന്നെ മുസ്നദുകളിൽ ഹദീസുകളുടെ ക്രോഡീകരണം. അന്ന് നമ്മൾ കുറെ മുസ്നദുകൾ ഇവിടെ ഒരു 10-15 മുസ്നദുകൾ നമ്മളിവിടെ എണ്ണി, അതിൽ പല മുസ്നദുകളും നഷ്ടപ്പെട്ടത് പറഞ്ഞു. പിന്നെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ഹദീസിന്റെ ക്രോഡീകരണം, അതിൽ സഹീഹുകളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത് പറഞ്ഞു. പിന്നെ സുനനുകളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചത് പറഞ്ഞു. അത് രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ, ആ രണ്ടും മൂന്ന് നൂറ്റാണ്ടുകളാണ് ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ ഗ്രന്ഥരചനയിൽ, അതിന്റെ സുവർണ കാലഘട്ടം. കാരണം സഹീഹുൽ ബുഖാരി, സഹീഹുൽ മുസ്ലിം അതൊക്കെ ഈ പീരീഡിലാണ് ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നെ സുനൻ അബി ദാവൂദ്, സുനൻ തുർമുദി, സുനൻ അന്നസായി, സുനൻ ഇബ്നു മാജ, ഈ പിന്നെ നാല് സുനനുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്, രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലാണ്. എന്നിട്ട് പിന്നെ നമ്മള് പിന്നെ വ്യാജ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിച്ചു. ആ വിഷയത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായി ഹദീസുകൾ കിട്ടിയുണ്ടാക്കുന്ന പ്രവണത, അതിന്റെ കാരണങ്ങൾ, ആ വിഷയത്തിൽ അതിനെ ഏറ്റുമുട്ടുവാൻ പണ്ഡിതന്മാർ സ്വീകരിച്ച രീതികൾ, ആ വിഷയത്തിൽ വിരചിതമായ ഗ്രന്ഥങ്ങൾ, രചനകൾ, അതിനെക്കുറിച്ചും ഒരു ക്ലാസ് നമ്മൾ എടുക്കേണ്ട. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് അടുത്ത സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ 4-5 നമ്മൾ 2-3 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹദീസ് ക്രോഡീകരണമാണ് ഇവിടെ സംസാരിച്ചു വെച്ചത്. ഇനി 4-5 നാലാം നൂറ്റാണ്ടിൽ, അതേപോലെ 5-ാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ നടന്ന സേവനങ്ങൾ, പണ്ഡിതന്മാരുടെ സംഭാവനകൾ, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ ചുരുക്കി വിശദീകരിക്കണം. പിന്നീട് നമുക്ക് 6-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ളത് പിന്നെ ഒരു ടൈമിൽ അത് തുടർത്തി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. 6-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ടുള്ളത് അതൊരു പിന്നെ പ്രത്യേക വിഷയമാണ്, ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട്. അത് പിന്നീടൊരു സൂറ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ ഈ ഒരു ഭാഗം, അഥവാ 4-ാം നൂറ്റാണ്ടിൽ അത്തദ്വീൻ ഫിൽ ഖർനൈൻ അറാബി വൽ ഖാമിസ്, 4-5 നൂറ്റാണ്ടുകളിൽ ക്രോഡീകരണം, ഹദീസിന്റെ ക്രോഡീകരണം, ആ വിഷയത്തിൽ ഒരു ഒരു ആകത്തുക, കൂടുതൽ വിശദീകരിക്കില്ല, ആകത്തുക. 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും മൻഹജു സഹീഹൈൻ അഥവാ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം ഇവരുടെ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും രീതി ശാസ്ത്രത്തിൽ ഹദീസിൽ ഗ്രന്ഥരചന വന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും രീതി ശാസ്ത്രത്തിൽ അഥവാ തങ്ങളുടെ ഗ്രന്ഥത്തിൽ സഹീഹായ ഹദീസെ പാടു എന്ന ഒരു ബുദ്ധിയ എന്നൊരു ബുദ്ധിയാൽ രചന നടത്തിയവർ. അതിനർത്ഥം അവരുടെ രചനകളിലൊക്കെ സഹീഹാണ് എന്നല്ല, പക്ഷെ അവരുടെ രീതി എന്തായിരുന്നു, രചന നടത്തിയപ്പോൾ ഇതിൽ സഹീഹേ പാടുള്ളൂ എന്നുള്ളതാണ്. ഇമാം ബുഖാരിയെ പോലെ ഇമാം മുസ്ലിമിനെ പോലെ അവർ ചിന്തിച്ചു, പക്ഷേ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ആ വിഷയത്തിൽ വിജയം കണ്ടവരാണ് ലക്ഷ്യത്തിലെത്തിയവരാണ്. എന്നാൽ ഇവർ അതേ രീതിയിലാണ് രചന നടത്തിയതെങ്കിലും പിന്നെ സഹീഹ് ഇബ്നു ഖുസൈമ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ, സഹീഹ് ഇബ്നു സക്കൻ, മുസ്തദ്റക്കുൽ ഹാകിം, ഈ രചനകളിലെല്ലാം സഹീഹ് അല്ല, അതിലെന്തുണ്ട്, ദുർബലമായ ഹദീസുകളും ഉണ്ട്. പക്ഷെ അവർ രചന നടത്തിയപ്പോൾ അവരുടെ ഉന്നവും ലക്ഷ്യവും സഹീഹിന്റെ തങ്ങളുടെ രചനകളിലൊക്കെ സഹീഹാകണം എന്നുള്ളതായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് അവരുദ്ധരിച്ച ഹദീസുകളെ പഠനം നടത്തിയവർ അതിലെന്ത് കണ്ടിട്ടുണ്ട്, ദുർബലമായതും കണ്ടിട്ടുണ്ട്, വിശിഷ്യ ഇമാം ഹാകിമിന്റെ മുസ്തദ്റക്കിൽ. ആ വിഷയത്തിൽ പിന്നെ നാലാം നൂറ്റാണ്ടിന്റെ സംഭാവനയായിരുന്നു ഇമാം ഇബ്നു ഖുസൈമയുടെ സഹീഹ് ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ അദ്ദേഹം അബൂബക്കർ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമയാണ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഖുസൈമ അദ്ദേഹത്തിന്റെ രചനയാണ് സഹീഹ് ഇബ്നു ഖുസൈമ. അദ്ദേഹം 311 മരണപ്പെട്ടത്. പിന്നെ രണ്ടാമത്തേത് സഹീഹ് ഇബ്നു ഹിബ്ബാൻ, സഹീഹ് ഇബ്നു ഹിബ്ബാൻ അതും നാലാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ്. ഇബ്നു ഹിബ്ബാന്റെ സഹീഹ് എല്ലാവരും കേട്ടണം അല്ലേ. ഇബ്നു ഹിബ്ബാൻ മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ അബു ഹാത്തിം, അദ്ദേഹം അബു ഹാത്തിം മുഹമ്മദ് ഇബ്നു ഹിബ്ബാനാണ്. അത്തമീമി, അദ്ദാരിമി, അൽബുസ്തി മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ, അദ്ദേഹം ബനു തമീം ഗോത്രക്കാരാണ്. തമീമി, അദ്ദാരിമി, അറിയപ്പെട്ട ദാരിമിയല്ല, അദ്ദേഹം ദാരിമിയാണ്. അൽബുസ്തി മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ അത്തമീമി അദ്ദാരിമി അൽബുസ്തി അബു ഹാത്തിം, അദ്ദേഹത്തിന്റെ സഹീഹ് 354 അദ്ദേഹം മരണപ്പെടുന്നത്. അതേപോലെ നാലാം നൂറ്റാണ്ടിന്റെ സംഭാവനയാണ് സഹീഹ് ഇബ്നു സക്കൻ, സഹീഹ് ഇബ്നു അസ്സക്കൻ, അദ്ദേഹം അബു അലിയാണ്. അബു അലി സഈദ് ഇബ്നു ഉസ്മാൻ, സഈദ് ഇബ്നു ഉസ്മാൻ ഉസ്മാൻ സഈദ് ഇബ്നു ഉസ്മാൻ ഇബ്നു സക്കൻ അൽ ബഗ്ദാദി, അദ്ദേഹം ബഗ്ദാദുകാരനാണ്. സഈദ് ഇബ്നു ഉസ്മാൻ അൽ ബഗ്ദാദി സഈദ് ഇബ്നു ഉസ്മാൻ ഇബ്നു സക്കൻ അൽ ബഗ്ദാദി, അദ്ദേഹത്തിന് ഒരു സഹീഹ് ഉണ്ട്. അതിന് അൽ മുൻതഖ എന്നാ പറയാ, അൽ മുൻതഖ അദ്ദേഹത്തിന്റെ സഹീഹ്, അസ്സഹീഹ് ഉൽ മുൻതഖ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അതാണ്, സഹീഹ് ഇബ്നു സക്കൻ എന്ന പേരിലത് പ്രസിദ്ധമാണ്. 353 അദ്ദേഹം മരണപ്പെട്ടു. മുസ്തദ്റക്കുൽ ഹാകിം, മുസ്തദ്റക്കുൽ ഹാകിം ഇമാം ഹാകിമിന്റെ മുസ്തദ്റക്ക്, ഇമാം ഹാകിം എപ്പോഴും കേൾക്കപ്പെടുന്ന മുഹദ്ദീസാണ് ഇമാം ഹാകിം. അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിന്റെ പ്രത്യേകത, അദ്ദേഹം രചന നടത്തിയത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇമാം ഹാകിം പിന്നെ അദ്ദേഹത്തിന്റെ ഇത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇത് കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇമാം ബുഖാരി ഇമാം മുസ്ലിം അവർ കുറെ ഷർത്തുകൾ വെച്ചിട്ടാണ് അവരുടെ ആ ഷർത്തിനൊത്ത ഹദീസുകളാണ് എന്ത് ചെയ്തത് അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നത്. ഇമാം ബുഖാരി ഇമാം മുസ്ലിം അവർ കുറെ ഷർത്തുകൾ വെച്ചു, ഈ ഷർത്തുകൾക്ക് ഒക്കുന്ന ഹദീസാണ് അവരെന്ത് ചെയ്തത് സഹീൽ ബുഖാരിയിൽ കൊണ്ടുവന്നത്, ഇമാം മുസ്ലിം സഹീ മുസ്ലിമിൽ കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇമാം ഹാക്കിം എന്താ ചെയ്തത്, ഇമാം ഹാക്കിം ഇമാം ബുഖാരിയുടെ ഷർത്തുകളെ നോക്കി, ഇമാം മുസ്ലിമിന്റെ ഷർത്തും നോക്കി, എന്നിട്ട് ഈ ഷർത്ത് പ്രകാരം അവർ സഹീഹുകളിൽ കൊണ്ടുവരാത്ത ഹദീസുകളെ കണ്ടെത്തി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു രചന നടത്തി. അതാണ് മുസ്തദ്റക്ക്. പറഞ്ഞ മനസ്സിലായ? ഇമാം ഹാക്കിം ഇമാം ബുഖാരിയുടെ ഷർത്തുകളെ നോക്കി, ഇമാം മുസ്ലിമിന്റെ ഷർത്തുകളെ നോക്കി, നിബന്ധനകളെ നോക്കി. ഈ നിബന്ധനകൾ പ്രകാരം അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവരാത്ത ഹദീസുകളെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്തു? ഇമാം ഹാക്കിം വേറെ രചന നടത്തി. അതാണ് ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്ക്, ഇസ്തദ്റാക്കാത്തുൽ ഹാക്കിം എന്ന് പറയാം, ഹാക്കിമിന്റെ കണ്ടെത്തലുകൾ. പക്ഷെ ഇമാം ഹാക്കിം ഈ വ്യക്തികളെ ജർഹ് തഅ്ദീൽ നടത്തുക എന്ന് പറയും. ഒരു വ്യക്തിയുടെ പിന്നെ തഅ്ദീൽ എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കുവാൻ യോഗ്യമായിട്ടുള്ള വിശേഷണങ്ങൾ. ജർഹ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തിയുടെ ഹദീസിനെ തിരസ്കരിക്കുവാനുള്ള അയാളുടെ ഗുണങ്ങൾ. ഇപ്പൊ ഒരു വ്യക്തിന്റെ ഹദീസിനെ സ്വീകരിക്കാൻ അയാളെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ്, അദ്ദേഹം സിക്കത്താണ്, വിശ്വസ്തനാണ്, സബുത്താണ്, കൂടുതൽ വിശ്വസ്തനാണ്, സിക്കത്തുൻ സബുത്ത്, മഖബൂൽ, സ്വീകാര്യനാണ്, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ. അതിനാണ് തഅ്ദീൽ എന്ന് പറയാം. ജർഹ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു വ്യക്തി ദഈഫാണ്, മുൻകറാണ്, പിന്നെ വാഹിൻ, ഇങ്ങനെയൊക്കെ പറയും, ബാത്തിൽ, ഇങ്ങനെയൊക്കെ പറയും ഒരു വ്യക്തിനെ കുറിച്ച്. അതെന്താണ് ജർഹ്? അയാളുടെ ഹദീസുകളെ തള്ളാനുള്ള ഗുണങ്ങളാണ്. ഇതിൽ ഈ പിന്നെ ഇങ്ങനെ ഒരു റാവിക്ക് ഈ വിശേഷണങ്ങൾ നൽകുന്ന വിഷയത്തിൽ ചിലരും ശരിക്കും മുതശദ്ദീദികളായിരിക്കും, നല്ല ശക്തമായ നിലപാടുകാരായിരിക്കും. ഇമാം ബുഖാരിയെ പോലെ, ഇമാം നസായിയെ പോലെ, അലി ഇബ്നുൽ മദീനി പോലെ അവരൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. ചിലർ ഒരു മധ്യമ നിലപാടുകാരായിരിക്കും, ചിലർ പറ്റ മുതസാഹിലായിരിക്കും ആ വിഷയത്തിൽ. മുതസാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? പറ്റ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അസ്വീകരണീയനാണെങ്കിലും ചിലരെന്ത് ചെയ്യും? സ്വീകാര്യനായിട്ടെണ്ണും. കൂടുതൽ വഷളനല്ല എങ്കിൽ, റാവി കൂടുതൽ പോക്കല്ല എങ്കിൽ എന്ത് ചെയ്യും? സ്വീകാര്യനായിട്ടെണ്ണും. നല്ല മുത്സാഹിലായിരിക്കും ചിലർ. ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? ഇമാം ഹാക്കിം. വ്യക്തികളെ ജർഹ് തഅ്ദീൽ നടത്തുന്ന വിഷയത്തിൽ മുത്സാഹിൽ പറ്റ ഒരു പിന്നെ അതിലൊരു നിസ്സംഗഭാവം അറിയില്ലേ, ആ രീതി സ്വീകരിച്ച ആളായിരുന്നു ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ, ഹദീസ് ഗ്രന്ഥമായ മുസ്തദ്റക്കിൽ കുറേ എന്തുന്നു ദുർബലമായ ഹദീസുകൾ വന്നു. ശരിയാണ്, ഇമാം ഹാക്കിം ഇമാം ബുഖാരിന്റെ ഷർത്തുകളെ നോക്കി, നിബന്ധനകളെ നോക്കി, മുസ്ലിമിന്റെ നിബന്ധനകളെ നോക്കി, എന്നിട്ട് ഈ നിബന്ധന പ്രകാരം ഇമാം ബുഖാരി സഹീഹിൽ കൊണ്ടുവരാത്ത, മുസ്ലിം സഹീഹിൽ കൊണ്ടുവരാത്ത ഹദീസുകളാണ് എന്ത് ചെയ്തത്? അദ്ദേഹം തെരഞ്ഞുപിടിച്ചത്, തന്റെ രചനയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷെ എന്നാലും അതിൽ കുറെ ദുർബലമായ ഹദീസുകളുണ്ട്. അത് ഇമാം ദഹബിയെ പോലുള്ളതായ പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട്, മുസ്തദ്റക്കിനെ പിന്നെ പഠന വിധേയാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ഇമാം ദഹബി ഹാക്കിമിനോട് യോജിച്ചിട്ടുണ്ട്, ഹാക്കിമിന്റെ വിധിയിൽ, ഹാക്കിമിനോട് പല വിധിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, വിയോജിക്കുകയും ചെയ്തിട്ടുണ്ട്. വേറെയും പണ്ഡിതന്മാർ ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിനെ പഠന വിധേയാക്കിയിട്ടുണ്ട്. ഇമാം ഹാക്കിം മുഹമ്മദ് ബിൻ അബ്ദുള്ളയാണ്, മുഹമ്മദ് ഇബിൻ അബ്ദുള്ള അന്നൈസാപൂരി. അദ്ദേഹം നൈസാപൂർകാരനാണ്, ഇബ്നു ഖുസൈമയെ പോലെ. ഇബ്നു ഖുസൈമയും നൈസാപൂരിയാണ്. ഇമാം ഹാക്കിം അബു അബ്ദുള്ള നൈസാപൂരി, മുഹമ്മദ് ബിൻ അബ്ദുള്ള, 405 ഇമാം ഹാക്കിം മരണപ്പെടുന്നത്. ഇതാണ് പിന്നെ 400 ഹദീസ് ക്രോഡീകരണ വിഷയത്തിലെ അതിന്റെ പ്രഥമ ഭാഗം. അതായത് ഹദീസ് സഹീഹായ ഹദീസുകളെ കൊണ്ടുവരാൻ എന്ന നിലക്ക് രചന നടത്തിയ പണ്ഡിതന്മാർ അവരുടെ രചനകൾ. ഇനി മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ, അവർ അസ്ഹാബു സുനനിന്റെ മനഹജ് സ്വീകരിച്ചവരാണ്. അസ്ഹാബു സുനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അബൂദാവൂദ്, നമ്മൾ പറഞ്ഞല്ലേ പഠിച്ചു, അബൂദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ, ഈ ഇവരാണ് അസ്ഹാബു സുനൻ. അവരെന്താ ചെയ്തത്? അവരുടെ ഗ്രന്ഥരചന അവർ നടത്തിയത് കർമ്മശാസ്ത്ര വിധികളുണ്ട്, കിതാബു ത്വഹാറ, കിതാബു സ്വല, ഇങ്ങനെ ആ രീതിയിലാണ് അവരുടെ രചനകൾ. കർമ്മശാസ്ത്ര പിന്നെ ഗ്രന്ഥരചനകൾ പോലെ ഹുക്കുമുകളെ പ്രതിപാദിക്കുന്ന രീതിയിലാണ് അവരുടെ അധ്യായങ്ങൾ അവർ ക്രോഡീകരിച്ചിട്ടുള്ളത്. അവിടെ പിന്നെ എല്ലാ ഹദീസുകളും സഹീഹാകണം എന്നൊരു മാനദണ്ഡത്തിലല്ല ശരിക്കും അവരുടെ രചനകൾ വന്നിട്ടുള്ളത്. ആ രീതിയിൽ രചന നടത്തിയവരാണ് ഞാൻ പറഞ്ഞ 4 ഇമാമന്മാർ. അവരുടെ രീതിയിൽ രചന നടത്തിയവരും 4-ാം നൂറ്റാണ്ടിലുണ്ട്, 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലുണ്ട്. അതിലൊരാളാണ് ഇമാം സുനൻ ഇബ്നുൽ ജാറൂത്, സുനൻ അദ്ദാറഖുത്തിനി, സുനൻ അൽ ബൈഹഖി, അൽ മആജിം, അത്ലി തബറാനി, ഇമാം തബറാനിയുടെ മുഅ്ജമുകൾ, പിന്നെ മുഷ്കിലുൽ ആസാർ ലി തഹാവി, ഇമാം തഹാവിയുടെ മുഷ്കിലുൽ ആസാർ. ഇതില് ഇബ്നുൽ ജാറൂദ്, നമ്മൾ ബുലുഗുൽ മറാമൊക്കെ എടുക്കുമ്പോ അതിൽ ഇബ്നുൽ ജാറൂദ് വരാറുണ്ട്. അതാണ് ഈ ഇബ്നുൽ ജാറൂദ് അബു മുഹമ്മദ്, മുഹമ്മദ് ബിൻ അലി ഇബ്നുൽ ജാറൂദാണ് അദ്ദേഹം. സുനൻ, അദ്ദേഹത്തിന്റെ സുനന് മുൻതഖ എന്ന് പറയും. മുൻതഖ നാലാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ രചനയാണ്. സുനൻ ഇബ്നുൽ ജാറൂദ് എന്ന പേരിൽ പ്രസിദ്ധമാണ്. അതേപോലെ സുനൻ അദ്ദാറഖുത്തനി, സുനൻ അദ്ദാറഖുത്തനി, ദാറഖുത്തനി ഉമർ ബിൻ അലി അബുൽ ഹസൻ, ഇമാം ദാറഖുത്തനി ഒരു മഹാ പണ്ഡിതനായിരുന്നു. ഹിഫ്ളിന്റെ വിഷയത്തിൽ അദ്ദേഹം ഹദീസ് ബൈഹാർട്ടാക്കി, അതേപോലെ തന്നെ ആളുകളെ കുറിച്ച് പഠനം നടത്തി അത് മൈൻഡിൽ തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു മിൻ അജായിബ് ദുനിയ എന്നാണ്, ദുനിയാവിലെ ഒരു മഹാത്ഭുതായിരുന്നു. ഇമാം ദാറഖുത്തനി നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഏത് വിഷയത്തിലെ കേൾക്കാറ് ദാറഖുത്തനി? തഫ്സീറിലാ? അല്ല, ഇമാം ദാറഖുത്തനി, ദാറഖുത്തനി എന്ന് കേൾക്കാറില്ലേ? ആ ഹദീസ് വിവരത്തിൽ കേൾക്കാറുണ്ട് ദാറഖുത്തനിയെ. എന്ത് വിഷയത്തിൽ കേൾക്കും? ആ നിരൂപണ വിഷയത്തിൽ. ആരെ നിരൂപിക്കുന്ന വിഷയത്തിൽ? ബുഖാരിനെ നിരൂപിക്കുന്ന വിഷയത്തിൽ. സഹീഹുൽ ബുഖാരിയെ നിരൂപണ വിധേയമാക്കിയ വിഷയത്തിൽ ദാറഖുത്തനി എപ്പോഴും കേൾക്കപ്പെടുന്ന കഥാപാത്രമാണ്. അബുൽ ഹസൻ ഉമർ ഇബ്നു അലി അദ്ദാറഖുത്തനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഭയങ്കര പണ്ഡിതനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പിന്നെ ഹിഫ്ദിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇലൽ എന്ന് പറയും. ഇമാം ദഹബി പറയാണ് കിതാബുൽ ഇലൽ വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം, വലിയ ഗ്രന്ഥം മുഴുവൻ അദ്ദേഹത്തിന്റെ ഹിഫ്ദിൽ നിന്ന് ഓതിക്കൊടുത്താണ് ശിഷ്യന്മാർ. അങ്ങനെയാണ് അത് രചിച്ചത്. അദ്ദേഹത്തിന്റെ ഹിഫ്ദാണ് അദ്ദേഹം. മിൻ അജായിബ് ദുന്യ, മിൻ ഹുഫാദി ദുന്യ എന്നാ പറയാ, ദുന്യാവിലെ ഹുഫാദുകളിൽപ്പെട്ട ആളാണ് ദാറഖുത്തനി. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. അദ്ദേഹം 210 ഹദീസുകളെ സഹീഹുൽ ബുഖാരിയിൽ നിരൂപണം നടത്തിയിട്ടുണ്ട്. 210 ഹദീസുകളെ സഹീഹുൽ ബുഖാരിയിൽ നിരൂപണം നടത്തിയിട്ടുണ്ട് ദാറഖുത്തനി. പക്ഷെ അത് ഈ ഇന്ന് കേൾക്കപ്പെടുന്ന രീതിയിലുള്ള വരണ്ട നിരൂപണങ്ങളല്ല, അതൊരു പണ്ഡിതന്റെ വൈജ്ഞാനികമായിട്ടുള്ള സമീപനങ്ങളാണ്. വൈജ്ഞാനികമായിട്ടുള്ള പണ്ഡിതന്റെ, ഇമാം ബുഖാരിയോട് കിടയത്താളാണ് ഇമാം ദാറഖുത്തനി. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിനെ ഇമാം ദാറഖുത്തനി നിരൂപിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ ഇമാം ദാറഖുത്തനി ആക്ഷേപാർഹനൊന്നല്ല. ഇമാം ദാറഖുത്തനി 385 മരണപ്പെട്ടത്, 385. അപ്പൊ 385 മരണപ്പെടുന്ന ഇമാം ദാറഖുത്തനി ഇമാം ബുഖാരിയുടെ ഏറെ അടുത്ത ആള് തന്നെയാണ്. അത്ര അടുത്തന്നാണ് നൂറ്റാണ്ട് വ്യത്യാസം, ഒരു നൂറ്റാണ്ടിലേറെ വ്യത്യാസം ഉണ്ടാവും മരണം നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്നാലും ആ കാലഘട്ടത്തോടടുത്ത ആളാണ് ഇമാം ദാറഖുത്തനി. അദ്ദേഹം സഹീഹുൽ ബുഖാരിയെ നിരൂപണം നടത്തിയിട്ടുണ്ട്. ആ നിരൂപണത്തിൽ അതിന് മറുപടിയും വന്നിട്ടുണ്ട്. ഇമാം ദാറഖുത്തനി നിരൂപണം നടത്തി ഇമാം ബുഖാരിയെ, ഞാൻ പറഞ്ഞില്ല, 210 ഹദീസുകളിൽ നിരൂപണം വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മറുപടി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല മറുപടി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. ഇമാം ഇബ്നു ഹജർ, അദ്ദേഹം ഫതുഹുൽ ബാരി, ഫതുഹുൽ ബാരി അതായത് സഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതവേ ദാറഖുത്തനിയെ എന്തിനാണ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. സുന്ദരമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട്. സനദിന്റെ അടിസ്ഥാനത്തിലും ചിലപ്പോ മത്തിന്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും. അതിൽ അതിന്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പണ്ഡിതന്മാർ നിരൂപണം നടത്തുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ സഈദുൽ മഖ്ബൂരി, ഞാനൊരു ഉദാഹരണം പറയാം എന്റെ ഓർമ്മയെന്ന്. സഈദുൽ മഖ്ബൂരി എന്ന് പറയുന്ന റാവി, അദ്ദേഹം അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കും. മനസ്സിലല്ലേ? സഈദുൽ മഖ്ബൂരി അബൂ ഹുറൈറയിൽ നിന്ന് നേരിട്ട് ഹദീസ് ഉദ്ധരിക്കും. പിന്നെ സഈദുൽ മഖ്ബൂരി എന്ന സഈദുബ്നു കൈസാൻ, ചിലപ്പോ സഈദുബ്നു കൈസാന്റെ വാപ്പ കൈസാൻ അബൂ സഈദും അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അബൂ സഈദ് എന്ന് പറയുന്ന വാപ്പ അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. അതേപോലെ സഈദ് എന്ന് പറയുന്ന മകനും അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ വാപ്പ ചില റിപ്പോർട്ടുകളിൽ വാപ്പയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ ഹുറൈറയിൽ നിന്ന്, ചില റിപ്പോർട്ടുകളിൽ മകനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ പിന്നെ രണ്ടാളും ഒരുപോലെ അബൂ ഹുറൈറയെ കണ്ടിട്ടുണ്ട്, വാപ്പയും മകനും. എന്താണ് ഒരേ ഹദീസ് തന്നെ സഈദുൽ മഖ്ബൂരി റിപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു പിന്നെ റിപ്പോർട്ടിൽ, അത് പിന്നെ കൈസാൻ അബൂ സഈദുൽ മഖ്ബൂരി റിപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെയാണ് നിരൂപണം വരിക. അതേപോലെ തന്നെ ഒരു ഹദീസ് പിന്നെ ഒരു റാവി സഹറുമാലി എന്റെ ഒരു ഉദാഹരണം, മറ്റൊരു ഉദാഹരണം. ഇപ്പോ മുഹമ്മദ് ബിൻ സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ, മുഹമ്മദ് ബിൻ സീരീൻ അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. മുഹമ്മദ് ബിൻ സീരീൻ അബൂ ദറിൽ നിന്നും സൽമാൻ അൽ ഫാരിസിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യും. സൽമാൻ അൽ ഫാരിസിയിൽ നിന്നും അബൂദറിൽ നിന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്യും. അപ്പോ ഇമാം ബുഖാരി എന്ത് ചെയ്തു? മുഹമ്മദ് ബിൻ സീരീൻ അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്തു എന്ന് ഹദീസ് കൊടുക്കും. മുഹമ്മദ് ബിൻ സീരീൻ പിന്നെ അബൂദറിൽ നിന്നും പിന്നെ സൽമാൻ അൽ ഫാരിസിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തെന്ന് കൊടുക്കും. മനസ്സിലായോ? മുഹമ്മദ് ബിൻ സീരീൻ ഒരിക്കലും ആരെ കണ്ടിട്ടില്ല, സൽമാൻ അൽ ഫാരിസിയെ കണ്ടിട്ടില്ല, അതേപോലെ അബൂ ഉദറിനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അബൂ ദർ അല്ലെങ്കിൽ അബൂ ദർദ, ഏതായാലും ഇവരെ കണ്ടിട്ടില്ല. ആര്? മുഹമ്മദ് ബിൻ സീരീൻ കണ്ടിട്ടില്ല. കാരണം എന്താ? മുഹമ്മദ് ബിൻ സീരീന് മുമ്പ് ഇവര് മരണപ്പെട്ടിട്ടുണ്ടാവും. ഏതായാലും മുഹമ്മദ് ബിൻ സീരീൻ ആരെ കണ്ടിട്ടില്ല, സൽമാൻ അൽ ഫാരിസിയെയും അബൂ ദറിനെ അല്ലെങ്കിൽ അബൂ ദർദായിനെ കണ്ടിട്ടില്ല. പക്ഷെ ഇമാം ബുഖാരി എന്ത് ചെയ്യും? മുഹമ്മദ് ബിൻ സീരീൻ അബൂ ഹുറൈറയിൽ നിന്ന് ഹദീസ് കൊടുക്കും. മുഹമ്മദ് ബിൻ സീരീൻ ആരിൽ നിന്ന് കൊടുക്കും? അബൂ ദർദ അല്ലെങ്കിൽ സൽമാൻ അൽ ഫാരിസി വരുന്ന ഹദീസ് കൊടുക്കും. വിമർശനം വരുന്ന ഇവിടെ എന്തുകൊണ്ട് മുഹമ്മദ് ബിൻ സീരീൻ പിന്നെ അബൂ ഹുറൈ അബൂ ദറിൽ നിന്ന് സൽമാൻ അൽ ഫാരിസിയിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു? ഇതാണ് ഒരു വിഷയം, നിരൂപണ വിഷയം. കാരണം എന്താണ്? കാണാൻ സാധ്യതയല്ലോ. പക്ഷേ ഇമാം ബുഖാരി എന്ത് ചെയ്തിട്ടുണ്ട്? മുഹമ്മദ് ബിൻ സീരീൻ ആരിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്? അബൂ ഹുറൈറയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഹദീസ് എന്താണ്? ഹദീസ് സഹിയാണ്. എന്തുകൊണ്ട്? പിന്നെ മുഹമ്മദ് ഇബ്നു സീരീൻ അബൂ ഹുറൈറയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് കേട്ടിട്ടുമുണ്ട്. ആ ഹദീസിന്റെ ആ റിപ്പോർട്ട് കൊടുത്ത് ഇമാം ബുഖാരി അതേ ഹദീസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആരിൽ നിന്ന് കൊടുക്കുന്നത്? സൽമാൻ ഫാരിസിയിൽ നിന്നും, അതേപോലെ തന്നെ അബൂ ദർദായിൽ നിന്ന് അല്ലെങ്കിൽ അബൂ ദറിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പൊ ഇമാം ബുഖാരി കൊടുത്ത ഹദീസ് എന്താണ്? ഹദീസ് സഹിയാണ്. കാരണം എന്താണ്? അതിന്റെ പിന്നെ കണ്ണിയൊത്ത സനദ് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് മുഹമ്മദ് ബിൻ സീരീൻ അബൂ ദറിൽ നിന്നോ അല്ലെങ്കിൽ സൽമാൻ അൽ ഫാരിസിയിൽ നിന്നുള്ള ഹദീസ് കൊടുക്കുന്നത്? അത് അദ്ദേഹം പിന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല്, പിന്നെ സൽമാൻ അൽ ഫാരിസി അതേപോലെ തന്നെ അബൂ ദർ ഇവരുടെ ഹദീസ് പിന്നെ അത് കേട്ട റാവിയ തന്നെയാണ് ആര്? സഹാബിയാണ് ആര്? അബൂ ഹുറൈറ. അപ്പോ ഈ ഒരിക്കലും ഈ ഒരു ഹദീസ് തിരസ്കരിക്കപ്പെടേണ്ട ഹദീസല്ല, തിരസ്കരിക്കപ്പെടേണ്ട ഹദീസല്ല. കാരണം എന്താണ്? അതിന്റെ പിന്നെ ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട സാക്ഷി ആരുണ്ട്? അബൂ ഹുറൈറ. അത് ആരെ അറിയിച്ചിട്ടുണ്ട്? പിന്നെ മുഹമ്മദ് ഇബ്നു സീരീനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ കണ്ണി മുറിയാത്ത സനദുണ്ട്. ആ സനദുള്ളത് കാരണത്താലാണ് ഈ മാർഗേണ വന്ന ഹദീസും ആര് കൊടുക്കുന്നത്? ഇമാം ബുഖാരി കൊടുക്കുന്നത്. ഇമാം ബുഖാരിക്ക് ഒരു ഹദീസ് എത്താണ് പിന്നെ മുഹമ്മദ് ബിൻ സീരീൻ അബുദർദായിൽ നിന്ന് അല്ലെങ്കിൽ സൽമാൻ ഫാരിസിയിൽ നിന്ന് നിവേദനം ചെയ്തത്. അത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇമാം ബുഖാരി എന്നാണ്, അത് നിരൂപണ വിധേയാണ്. പക്ഷെ ഇമാം ബുഖാരി ഈ ഒരു സനദ് കാണുന്നതോടൊപ്പം വേറൊരു സനദും കാണുന്നുണ്ട്, അതും ഇമാം ബുഖാരി കൊടുക്കുന്നുണ്ട്. അതാണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള പിന്നെ സനദാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, പണ്ഡിതന്മാർ ചില ഹദീസുകളെ നിരൂപണം നടത്തുന്നത്. അതിന്റെ ഉദാഹരണം ഞാൻ പറയണം, മനസ്സിലായില്ലേ? അതിൽ പെട്ടാണ് ഈ സയ്യിദ് ബിൻ മഖ്ബൂരി, സയ്യിദ് അൽ മഖ്ബൂരി, സയ്യിദ് ബിൻ കൈസാൻ, അതേപോലെ തന്നെ കൈസാൻ, അബു സയ്യിദ് അൽ മഖ്ബൂരി ഇവരുടെ നിവേദനം, അതേപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ്, അതിന്റെയൊക്കെ വിഷയം വരുന്നത്. പിന്നെ പക്ഷെ ആളുകൾ എന്ത് ചെയ്യണില്ല, ആളുകൾ ഈ ഹദീസുകൾ എങ്ങനെയാണ് പിന്നെ ഇമാം ബുഖാരി കൊടുത്തത്, അതിന്റെ ലക്ഷ്യം എന്ത്, മനസ്സിലായി? ഒരു ഹദീസിന് ഇങ്ങനെ രണ്ട് സനദുള്ളത് കൊടുക്കുമ്പോ എന്തായി, ആ ഹദീസ് കൂടുതൽ ബലപ്പെട്ടതായി, കൂടുതൽ ബലപ്പെട്ടതായി. കേവലം അബൂ ഹുറൈറയിൽ നിന്ന് മാത്രമല്ല ഈ ഹദീസ് വിരചിതമായത്, അബൂ ദർദായിനെ അല്ലെങ്കിൽ അബൂ ദറിനെ അതേപോലെ തന്നെ സൽമാൻ ഫാരിസി ഇവരൊക്കെ ഇവർക്കൊക്കെ അറിയുന്ന ഹദീസുകളാണ് ഇത് എന്നുള്ള ഒരു ബലം കൂടി എന്ത് വന്നു, അതിന് വന്നു. ഇമാം ബുഖാരി ആ ഭാഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നിരൂപണം നടത്തുന്ന ആളുകൾ ഈ രണ്ട്, ഇമാം ബുഖാരി നോക്കിയ രണ്ട് കോണും നോക്കണം. പക്ഷെ ചില ഒരു കോണ് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് വിഷയം, അതാണ് വിഷയം. ചിലർ ഇത് മാത്രമേ കാണുള്ളൂ, ഇമാം ബുഖാരി അബൂദർദായിൽ നിന്ന് അല്ലെങ്കിൽ അബൂദറിൽ നിന്ന്, ഇമാം ബുഖാരി സൽമാൻ ഫാരിസിയിൽ നിന്ന്, അല്ല അസ്തഗ്ഫിറുല്ലാഹ്, മുഹമ്മദ് ഇബ്നു സീരീൻ പിന്നെ സൽമാൻ ഫാരിസിയിൽ നിന്ന് എന്നുള്ള ആ കോണ് മാത്രം നോക്കുമ്പോൾ എന്താ ഈ ഹദീസ് നിരൂപണ വിധേയമാണ്, ഇമാം ബുഖാരി വിമർശന വിധേയവുമാണ്. പക്ഷെ ഇമാം ബുഖാരി നോക്കുന്ന ആ രണ്ട് കോണുണ്ടല്ലോ, ആ രണ്ട് കോൺ ഇവർ നോക്കൂല. ഇബ്നു ഹജർ റഹിമഹുല്ലാ അതേപോലെ തന്നെ ഇബ്നു ഹജറിനെ പോലുള്ളതായ പണ്ഡിതന്മാർ അവരെന്ത് ചെയ്തു, ഇമാം നവവിയെ പോലുള്ളവരൊക്കെ ഇമാം ബുഖാരി നോക്കി അതേ വീക്ഷണത്തിലൂടെ നോക്കി, അത് കാരണത്താലും മറുപടി കൊടുക്കാനും പറ്റി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഒരു ഹദീസ് ഉണ്ട് സഹീഹ് ബുഖാരിയിൽ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാർ, അദ്ദേഹം ഒരു രാത്രി അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഇന്ന് ഇത്ര ഭാര്യമാരെ പ്രാപിക്കും, അതിലുള്ള കുട്ടികൾ എല്ലാവരും അള്ളാഹു, അതിലുണ്ടാകുന്ന കുട്ടികൾ മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യോദ്ധാക്കളായിരിക്കും. അത് പിന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ ബിൻ ദാവൂദ് അലൈഹി വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഉൾവിളിയാണ്, അദ്ദേഹത്തിന്റെ ഒരു നല്ല നീയത്താണ്. എനിക്കുണ്ടാകുന്ന കുട്ടികൾ എല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ പോരാടുന്ന, ജിഹാദ് ചെയ്യുന്ന മക്കളായിരിക്കണം എന്നുള്ള അതിൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എത്ര ഭാര്യമാരെ പ്രാപിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ റിവായത്തിൽ വ്യത്യസ്ത പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ചിലതിൽ 60, ചിലതിൽ 70, ചിലതിൽ 90, ചിലതിൽ 99, ചിലതിൽ 100, ഇങ്ങനെ വിവിധ റിവായത്തുകൾ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഈ വ്യത്യസ്ത റിവായത്തുകളൊക്കെ സഹീഹിൽ കൊടുത്തിട്ടുണ്ട്, 60. കാരണം ഇമാം ബുഖാരി ഈ സഹീഹുൽ ബുഖാരിയിൽ സുലൈമാൻ ഇബ്നു ദാവൂദ് ഇന്റെ ഈ ഒരു പിന്നെ വർത്താനം ഉണ്ടല്ലോ, അത് അദ്ദേഹം പറയുന്നത് പല സന്ദർഭങ്ങളിൽ കൊടുക്കുന്നുണ്ട്, പല സന്ദർഭങ്ങളിൽ പല അധ്യായങ്ങൾക്ക് കീഴെ കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് പിന്നെ ഒരിക്കലും അതെന്തിനില്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാരുടെ എണ്ണം എത്ര എന്ന് പറഞ്ഞിട്ടല്ല കൊടുക്കുന്നത്, അതിന് കൊടുക്കണമില്ല. അത് പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഞാൻ ഇന്ന് ഇത്ര ഭാര്യമാരെ പ്രാപിക്കും, അതിലുണ്ടാകുന്ന കുട്ടികൾ എല്ലാവരും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള മക്കളാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഉദ്ദേശം, നല്ല ഉദ്ദേശം അദ്ദേഹം പറയണം. അപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ഇൻഷാ അല്ലാ പറയാൻ പറഞ്ഞു, ഇൻഷാ അല്ലാ. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാ പറഞ്ഞില്ല, പറഞ്ഞില്ല. അത് കാരണത്താൽ തന്നെ ഒരു ഭാര്യമാരും അതിൽ കുട്ടികളെ സമ്മാനിച്ചില്ല. ഒരു ഭാര്യ മാത്രമാണ് ഒരു കുട്ടിയെ നൽകിയത്, അത് പകുതിയായിരുന്നു, ഒരു കുട്ടി പൂർണ്ണമായിട്ടില്ല, പകുതി. കാരണം അദ്ദേഹം ഇൻഷാ അല്ലാ പറയാത്തത് കാരണത്താൽ കുട്ടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ വിമർശനം ഏത് വിഷയത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇമാം ബുഖാരി ചില റിപ്പോർട്ടുകളിൽ 60, ചില റിപ്പോർട്ടുകളിൽ 70, ചില റിപ്പോർട്ടുകളിൽ 90, ചില റിപ്പോർട്ടുകളിൽ 99, ചില റിപ്പോർട്ടുകളിൽ 100. ഇതിൽ ഇമാം ബുഖാരി അതെല്ലാം കൊടുക്കാൻ കാരണം ഇമാം ബുഖാരിക്ക് അങ്ങനെയാണ് സനദുകൾ വന്നത്. പക്ഷെ ഇമാം ബുഖാരി എന്ത് ചെയ്തു, 70 റിപ്പോർട്ട് കൊടുത്തിട്ട് 70 റിപ്പോർട്ട് കൊടുത്തിട്ട് അബു ഇബ്നു അബി സനാദിനെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, വഹാദ അസഹ്. ഈ 70 എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായത്, സഹീഹായത് എന്ന് ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട്, ഇബ്നു അബി സനാദിനെ റിപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട്. അപ്പൊ അതിൽ ഇമാം ബുഖാരി വിമർശന വിധേയനല്ല. എന്തുകൊണ്ട്? തനിക്ക് വന്ന സനദുകൾ റിപ്പോർട്ടുകൾ അതേപോലെ ഇമാം ബുഖാരി കൊടുത്തു, എന്നിട്ട് അദ്ദേഹത്തിന്റെ പഠനത്തിൽ, മനസ്സിലായി, ഇബ്നു അബി സനാദിനെ പോലുള്ളതായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാണ് ഏറ്റവും സഹീഹായത്, ഏറ്റവും സഹീഹായത്, വഹാദ അസഹ്, മനസ്സിലായി? അത് ഇമാം ബുഖാരി കൊടുത്തു. ഇവിടെ ഒരു ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ഹദീസിനെ മനസ്സിലാക്കുമ്പോൾ ആ ഹദീസിന്റെ വ്യത്യസ്ത റിവായത്തുകൾ പരിഗണിക്കണം. മനസ്സിലെ ഏതൊരു സാഹചര്യത്തിലാണ് ആ ഹദീസ് പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്താണ് ആ ഹദീസ് പറയാനുള്ള കാരണം അത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആ ഹദീസിന്റെ വിധി സ്ഥായിയായിട്ട് നിലനിൽക്കുന്നുണ്ടോ അത് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ നോക്കണം. മനസ്സിലെ ആ ഹദീസിന്റെ പദപ്രയോഗങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരു ഹദീസ് മനസ്സിലാക്കേണ്ടത്. ഇമാം വിവിധ റിവായത്തുകളെ നോക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇപ്പോ ഇമാം ബുഖാരി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യമാരെ പറഞ്ഞപ്പോ എത്ര ഭാര്യമാർ എന്നുള്ളത് 70 എന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഹദീസുകൾ എത്തിയ റിപ്പോർട്ടുകൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതില് നൽകുകയും ചെയ്തിട്ടു. പക്ഷെ പലരും എന്ത് ചെയ്യില്ല, ഈ ഒരു രീതിയിൽ എന്തിനാണ് ഇമാം ബുഖാരി ഇങ്ങനെ ചെയ്തത് എന്ന് നോക്കാതെ കേവലം ഒരു അക്ഷരവായന നടത്തി എന്ത് ചെയ്യും, നിരൂപിക്കും. അതാണ് പലപ്പോഴും വലിയ ഇഷ്കാലില് ആളുകൾ ചെന്നെത്തുന്നത്. ഇമാം ബുഖാരിയെ നിരൂപിച്ച, ഞാൻ പറഞ്ഞ നമ്മുടെ വിഷയം അതാണ്, പ്രമുഖനാണ് ആര്, ഇമാം അദ്ദാറഖുത്തിനി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഇമാം ദാറഖുത്തിനിയുടെ വിമർശനങ്ങൾക്ക് ശരിക്ക് മറുപടി ഇബ്നു ഹജറിനെ പോലുള്ളവർ നൽകിയിട്ടുണ്ട്. പിന്നെ 4 ഗ്രന്ഥരചനയുടെ വിഷയത്തിൽ സംഭാവനയാണ് ഇമാം ബൈഹഖിയുടെ സുനൻ അൽ ബൈഹഖി, അസ്സുനനുൽ കുബ്ര ലിൽ ബൈഹഖി. ഇമാം ബൈഹഖി നമ്മൾ കേൾക്കും, പ്രസിദ്ധമായ രചനയാണ് ഇമാം ബൈഹഖിയുടെ അസ്സുനൻ. ഇമാം ബൈഹഖി അബൂബക്കർ അഹമ്മദ് ബിൻ അലി അൽ ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നെ ഇമാം തബറാനിയുടെ അൽ മആജിം മുഅ്ജമുകൾ, ഇമാം തബറാനിക്ക് 3 മുഅ്ജമുകളുണ്ട്, 3 ഉണ്ട്. അൽ മുഅ്ജമുൽ കബീർ, അൽ മുഅ്ജമുൽ ഔസത്, അൽ മുഅ്ജമുൽ സഗീർ. മൂന്ന് മുഅ്ജമുകളാണ്. അൽ മുഅ്ജമുൽ കബീർ, പിന്നെ അൽ ഔസത്, പിന്നെ സഗീർ. ഇങ്ങനെ 3 മുഅ്ജമുകൾ ഇമാം തബറാനിക്കുണ്ട്.
മുസ്നദുകളുടെ ശൈലിയിലാണ് ഈ മുഅ്ജമുകളുടെ ക്രോഡീകരണം തബറാനിയുടെ. അതിൽ സഹാബികളുടെ പേര് അബാതാസ, ഈ ആൽഫബത്തി ക്വാർട്ടറുകളിലായിട്ട് ഹദീസുകളെ ക്രോഡീകരിച്ചു മുഅ്ജമുൽ കബീറിൽ. അത് അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ തുടങ്ങിയിട്ട് പിന്നെ സഹാബികളുടെ ആ ക്രമത്തിൽ ക്രോഡീകരിച്ചു. പിന്നെ മുഅ്ജമുൽ ഔസത്, പിന്നെ മുഅ്ജമുൽ സഗീർ. ഈ മുഅ്ജമുൽ ഔസത്തും സഗീറും തന്റെ ഉസ്താദ്മാരുടെ, ഷെയ്ഖുമാരുടെ പിന്നെ പേരുകൾ. അത് ആ ബാതാസ ഈ അക്ഷരക്രമത്തിലാണ് അദ്ദേഹം ക്രോഡീകരിച്ചത്. തയ്യബ്. മുഷ്കിലുൽ ആസാർ ഇമാം തഹാവിയുടെ, അബു ജാഫർ അത്തഹാവിയുടെ മുഷ്കിലുൽ ആസാർ, ഷറഹു മുഷ്കിലുൽ ആസാർ, മുഷ്കിലുൽ ആസാർ, അത് ഇമാം തഹാവിയുടെ. പെട്ടെന്ന് പറയാം, ഞാൻ ഇതോടി നിന്നിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകണം. ഇൻഷാല്ല.
4 മറ്റൊരു രചനയാണ് മുസ്തഖ്റജാത്ത്. മുസ്തഖ്റജാത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു തരം പ്രത്യേക രചനകളാണ് മുസ്തഖ്റജാത്ത്. ഈ രചനകളുടെ പ്രത്യേകത, ഇപ്പൊ സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം, ഉദാഹരണത്തിന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്, ആ ഹദീസിന് ഇമാം മുസ്ലിം സനദ് കൊടുക്കും, ഇമാം ബുഖാരി സനദ് കൊടുക്കും, അല്ലെ? ഒരു ഹദീസ് അതിന് സനദ് ഉണ്ടാകും, പിന്നെ അതിന് മത്തൻ ഉണ്ടാവും, ഹദീസിന്റെ നിവേദക ശൃംഖല ഉണ്ടാകും, ഹദീസിന് ഉള്ളടക്കം ഉണ്ടാവും, സനദും മത്തനും ഉണ്ടാവും. സനദാണ് പിന്നെ ഹദസന മുസദ്ദദ് ഹദസന ഹദസന എന്നുള്ളത്, അതാണ് സനദ്. മത്തൻ പിന്നെ ഹദീസിന്റെ ഉള്ളടക്കാണ്, ഇന്നമൽ അമാലു ബിന്നിയാത്ത് ഉള്ളടക്കാണ്. ഇപ്പൊ ഇമാം ബുഖാരി ഒരു മത്തിന് കൊടുക്കും, അതിന് സനദും ഉണ്ടാവും, അല്ലേ?
മുസ്തഖ്റജിന്റെ ആളുണ്ടല്ലോ പിൽക്കാല ഉദാഹരണത്തിന് ഇപ്പൊ ഷിറാസി അല്ലെങ്കിൽ നൈസാപൂരി ഇവരെന്ത് ചെയ്യുന്നറിയോ ഇമാം ബുഖാരി കൊടുത്ത ഈ ഉള്ളടക്കം ഉണ്ടല്ലോ ആ ഉള്ളടക്കം അതേപോലെ കൊടുക്കും എന്നിട്ട് ഈ ഹദീസിന് എന്ത് ചെയ്യും വേറെ സനദ് കൊണ്ടുവരും ദേ ഹദീസ് വേറെ സനദിലൂടെ ഉദ്ധരിക്കും ഇമാം ബുഖാരി ഒരു സനദ് കൊടുക്കും എന്നിട്ട് ഹദീസ് കൊടുക്കും മുസ്തഖ്റജിന്റെ ആൾ എന്താ ചെയ്യാന്നറിയോ ഇപ്പൊ ഷിറാസി ആയാലും നിസാപൂരി ആയാലും ഇബ്നു അബീ ദഹൽ ആയാലും അബൂ ഉമാന ആയാലും ഒക്കെ അവരെന്ത് ചെയ്യുന്നറിയോ ഇമാം ബുഖാരി കൊടുത്ത ഈ സനദ് അത് മാറ്റിയേക്കും എന്നിട്ട് എന്ത് ചെയ്യും തന്റെ വക സനദ് കാരണം ഈ ഹദീസിന് വേറെ ഈ സനദ് ഉണ്ടാവും ആ വേറെ സനദ് കണ്ടുപിടിച്ചിട്ട് ആ സനദ് ഇതിന് കൊടുക്കും മനസ്സിലായേ ഇപ്പൊ അബൂ ഉമാനയാണ് കൊടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്നു അബൂ ഉമാന ഇമാം ബുഖാരിയുടെ സനദിനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും തന്റെ വക ഒരു സനദ് അത് കൃത്രിമല്ല പിന്നെയോ അത് ശരിയായിരിക്കും വേറെ സനദിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നെ ഈ അബൂവാനയുടെയും ഇപ്പൊ ഇമാം ബുഖാരിയുടെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇമാം ബുഖാരിയുടെയും ഉസ്താദും തമ്മിൽ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു കണ്ണിയിൽ ഏറ്റുമു കണ്ടുമുട്ടുന്ന അവസ്ഥ വരും കണ്ടുമുട്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ഉസ്താദുമാരിൽ രണ്ടാളും ചിലപ്പോ ഒന്നിക്കും അതാണ് അങ്ങനെയുള്ള രചനകളാണ് എന്ത് മുസ്തഖ്റജാത്ത് മുസ്തഖ്റജാത്ത് അത് നല്ല ത്യാഗമാണ് ആ ത്യാഗത്തിന്റെ ഫലം എന്താ ഇപ്പൊ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് അതിന് ഇമാം ബുഖാരിയുടെ മാത്രം സനദല്ല വേറെയും സനദുണ്ട് അപ്പൊ ഹദീസിന് എന്തായി ബലം കൂടി സ്ട്രോങ് കൂടി അതാണ് അതിന്റെ ഒരു പ്രത്യേകത വേറെയും അതിന് പ്രത്യേകതകളുണ്ട് ആ വിഷയത്തിൽ ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയ ഉണ്ടല്ലോ ഇസ്മാഇലി ഖത്രീഫി അസ്ബഹാനി തൂസി അബൂ ഉവാന ഇബ്നു അബീ ദഹൽ നൈസാപൂരി ഷിറാസി ഇവരുടേതുണ്ടല്ലോ ഇത് ഇത് ബുഖാരിയും മുസ്ലിമും അവരുടെ ഹദീസുകൾക്കുള്ള ഇസ്തിഖ്റാജാണ് അതിന് അതിലെ ഹദീസുകൾ മത്തനികൾ അതിന് വേറെ സനദുകൾ കണ്ടെത്തിയിട്ടുള്ള രചനകളാണിവ സുനനുകൾക്ക് വേറെയുണ്ട് മുസ്തഖ്റജാത്ത് കേവലം ഇത് മാത്രമല്ല വേറെയും കുറെ മുസ്തഖ്റജാത്തുകൾ ഉണ്ടായിരുന്നു പക്ഷെ ആ മുസ്തഖ്റജാത്തുകൾ പലതും എന്ത് ചെയ്തു നമുക്ക് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് കാലാന്തരത്തിൽ ഇപ്പൊ നോക്കി ഞാൻ നല്ല മുസ്തഖ്റജ് അബൂബക്കർ ഇസ്മായിൽ അബൂബക്കർ അൽ ഇസ്മായിലി അത് സഹീഹുൽ ബുഖാരിക്കുള്ള ഇസ്തിഖ്റാജാണ് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി കൊടുത്ത സനദുകൾ ഉണ്ടല്ലോ അതിന് വേറെ സനദുകൾ നൽകിയിട്ടുള്ള രചനയാണ് ഇസ്മായിലിയുടേത് അബൂബക്കർ ഇസ്മായിലിയുടെ ഇത് അതേപോലെ രണ്ട് പിന്നെ ഖത്രീഫി അത് അൽ ഹാഫിൽ അബി അഹമ്മദ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖത്രീഫിയുടേതാണ് അതും സഹീഹുൽ ബുഖാരിക്കുള്ള സഹീഹുൽ ബുഖാരിയെ മനസ്സിലെ പഠനം നടത്തിയിട്ട് അതിന് വേറെ സനദ് നൽകിയിട്ടുള്ള രചനയാണ് പിന്നെ മൂന്ന് മുസ്തഖ്റജ് അൽ ഹാഫിദ് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബ്ബാസ് ഇബ്നു അബീ ദഹൽ അതവിടെ ഇവിടെ അത് ബുഖാരിക്ക് അതേപോലെ തന്നെ മുസ്തഖ്റജ് അൽ ഹാഫിദ് അബീബക്കർ അഹമ്മദ് ബിൻ മൂസ ഇബ്നു മർദവൈഹി അൽ അസ്ബഹാനി അസ്ബഹാനിയുടെ അതും സഹീഹുൽ ബുഖാരിക്ക് ബാക്കിയുള്ളതൊക്കെ ഇവിടെ എഴുതിയതും എഴുതാത്തതും ഉണ്ട് മനസ്സിലായില്ലേ പിന്നെ മുസ്തഖ്റജ് അൽ ഹാഫിദ് അബി ഉവാന യാഖൂബ് ബിൻ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി ഉണ്ടോ ഇതറിയപ്പെട്ട മുസ്തഖ്റജ് അബി ഉവാന അറിയപ്പെട്ട മുസ്തഖ്റജ് അതേപോലെ മുസ്തഖ്റജ് അൽ ഹാഫിദ് അബിൽ ഫദൽ അഹമ്മദ് ബിൻ സലമാൻ നൈസാപൂരി ഇമാം ബുഖാരിയുടെ സഹയാത്രികനാണ് നൈസാപൂരി ഇമാം ബുഖാരിയുടെ അല്ല ഇമാം മുസ്ലിമിന്റെ അങ്ങനെ ഇമാം മുസ്ലിമിന്റെ സഹീഹാണ് അദ്ദേഹം അതിൽ ഉള്ള അദ്ദേഹത്തിന്റെ ഇസ്തിഖ്റാജ് മുസ്തഖ്റജാണ് അതായത് ഇമാം മുസ്ലിം നൽകിയ മത്തനുകൾ സനദുകൾ അതിന് മത്തനെ നിലനിർത്തിയിട്ട് അതിന് വേറെ സനദ് നൽകി രചന നടത്തിയ ഇമാം മുസ്ലിമിന്റെ സഹീഹിന് നടത്തിയ ഇസ്തിഖ്റാജ് അതാണ് നൈസാപൂരിയുടേത് നൈസാപൂരി ഇമാം മുസ്ലിമിന്റെ സഹയാത്രികനായിരുന്നു ഹദീസ് തേടുന്ന വിഷയത്തിൽ അരെ അത് അബുൽ ഫദൽ അഹമ്മദ് ബിൻ സലമാൻ നൈസാപൂരി ഞാൻ ഇതില് പിന്നെ ഇതല്ലേ ആറാമത്തേത് പിന്നെ ഏഴ് മുസ്തഖ്റജ് അബി ജാഫർ അഹമ്മദ് ബിൻ ഹംദാൻ ഇബ്നു അലി അൻ നൈസാപൂരി അതും സഹീഹ് മുസ്ലിമിന് അദ്ദേഹത്തിന് വേറെ നൈസാപൂരി ഉണ്ട് ഒരു നൈസാപൂർ ഒന്നല്ല നൈസാപൂർ കുറെ പണ്ഡിതന്മാരെ വിളയിച്ച നാടാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഇബ്നു ഹുസൈമയുടെ നാട് ഹാക്കിമിന്റെ നാടൊക്കെ എന്താണ് നൈസാപൂറാണ് നൈസാപൂരികൾ കുറെ ഉണ്ട് അടുത്ത പണ്ഡിതന്മാർ അതേപോലെ തന്നെ ഇതാണ് മുസ്തഖ്റജ് അൽ ഹാഫിദ് അബൂബക്കർ മുഹമ്മദ് ബിൻ റജ അൻ നൈസാപൂരി അതും മറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിനും മുസ്തഖ്റജ് ഉണ്ട് അതേപോലെ മുസ്തഖ്റജ് അൽ ഹാഫിദ് അബൂ നസർ മുഹമ്മദ് ബിൻ യൂസുഫ് അത്തൂസി അദ്ദേഹത്തിന്റെയും അത്തൂസിയുടേതും സഹീഹ് മുസ്ലിമിനുള്ള ഇസ്തിഖ്റാജാണ് ഈ രചന ഉണ്ട് ഇനി ഇത് ഇപ്പൊ ഒന്നുകിൽ സഹീഹുൽ ബുഖാരിക്ക് മാത്രം അല്ലെങ്കിൽ സഹീഹ് മുസ്ലിമിന് മാത്രം ഉള്ള ഇസ്തിഖ്റാജ് അതിൽ ആ വിഷയത്തിൽ വന്ന രചനകളാണ്. രണ്ടാമത്തെ കണ്ട അപ്പൊ അഞ്ച് രചനകൾ ഇവിടെ കൊടുത്തു. അതെ, സഹീഹ് മുസ്ലിമിനും പിന്നെ അതേപോലെ തന്നെ സഹീഹുൽ ബുഖാരിക്കും വേറെ വേറെ ഇസ്തിഖ്റാജ് അതിൽപ്പെട്ടതാണ്. പിന്നെ ഹാഫിൽ അബു നുഐം അൽ അസ്ബഹാനിയുടെ ഗ്രന്ഥം, അതേപോലെ അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ യാക്കൂബ് ഇബ്നുൽ അഹ്റമിന്റെ ഗ്രന്ഥം, അതേപോലെ അബൂദർ അബ്ദുബിനു അഹമ്മദ് അൽ അൻസാരി അൽ ഹറവി ഇമാം അൽ ഹറവിയുടെ ഗ്രന്ഥം, അതേപോലെ അൽ ഹാഫിൽ അബു മുഹമ്മദ് ബിൻ ഹസൻ ഇബ്നുൽ ഹസൻ അൽ ഖല്ലാൽ എന്നിവരുടെ ഗ്രന്ഥം, അതേപോലെ അൽ ഹാഫിൽ അബൂബക്കർ അഹമ്മദ് ബിൻ അലി ഇബ്നു മുഹമ്മദ് അൽ അസ്ബഹാനി ഇബ്നു മൻജവൈഹി എന്ന പേരിൽ പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അത് പിന്നെ പിന്നെ ഇവരെ രണ്ടുപേരുടെ ഒന്നിച്ചുള്ള പിന്നെ സ്വതന്ത്രമായിട്ട് പിന്നെ ഓരോ കൃതികളാണ് രണ്ടിനും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വേറെയും ഉണ്ട് മുസ്തഖ്റജാത്ത്, പല മുസ്തഖ്റജാത്തുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് പലതും, പക്ഷെ ചിലതൊക്കെ പിന്നെ ഇന്നും നിലവിലുള്ളതാണ്. പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഹദീസുകളെ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ എങ്ങനെ ശ്രദ്ധിച്ചു, എങ്ങനെ പരിഗണിച്ചു, ആ വിഷയത്തിൽ അവരുടെ ത്യാഗങ്ങൾ, സേവനങ്ങൾ, അത് ഒരു വലിയ വിഷയം. നാലാം നൂറ്റാണ്ടിന്റെ പ്രത്യേക സംഭാവനയായിരുന്നു ഇത്തരം മുസ്തഖ്റജാത്തുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സഹീൽ ബുഖാരിയുള്ള മുഴുവൻ ഹദീസുകളെയും അതിന്റെ മത്തിനുകളെ നിലനിർത്തുക, എന്നിട്ട് ആ മത്തിനുകൾക്ക് അവർ നൽകിയതല്ലാത്ത സനദുകളെ അന്വേഷിച്ച് അത് നൽകിയിട്ട് സഹീഹുൽ ബുഖാരിയെ ഉറപ്പിക്കുക, സഹീഹ് മുസ്ലിമിനെ ഉറപ്പിക്കുന്ന അത് ചെറിയ സേവനമല്ല, അല്ലേ? അത് വലിയ സേവനമാണ്. ഇവിടെ പിന്നെ ഈ മുസ്തഖ്റജാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇപ്പൊ ഇസ്മായിൽ, ഖത്രീഫി, അസ്ബഹാനി, തൂസി ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചാല് ഇവർക്ക് ഒന്നുകിൽ ബുഖാരിക്ക് അല്ലെങ്കിൽ മുസ്ലിമിന് അതിനാണ് ഇസ്തിഖ്റാജ് ഉള്ളത്, മനസ്സിലല്ലേ? ഇപ്പൊ ഇബ്നു അബി ദഹൽ, ഇസ്മായിൽ, ഖത്രീഫി ഇവർക്കൊക്കെ ബുഖാരിക്ക് മാത്രമാണ്, എന്ത് അവരുടെ ഇസ്തിഖ്റാജിന്റെ രചന ഉള്ളത്, മുസ്തഖ്റജ് ഉള്ളത്. ഇപ്പൊ നൈസാപൂരി, തൂസി ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അസ്ബഹാനി ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന് മാത്രമാണ് എന്തുള്ളത്, പിന്നെ അവർക്ക് മുസ്തഖ്റജ് ഉള്ളത്. രണ്ടാമത് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ, അപ്പൊ ഈ അഞ്ചു പേര് അവർക്ക് ബുഖാരിക്കും മുസ്ലിമിനും എന്നുണ്ട് വേറെ വേറെ രചനകളുണ്ട്, മുസ്തഖ്റജ് ഉണ്ട്, മുസ്ലിമിന് വേറെ മുസ്തഖ്റജ് ഉണ്ട്, ബുഖാരിക്ക് വേറെ മുസ്തഖ്റജ് ഉണ്ട്. ഈ രണ്ടാമത് പറഞ്ഞത്. ഇപ്പൊ മൂന്നാമത് പറഞ്ഞ ഇതാണ്, അതെല്ലാം ഷിറാസി. ഷിറാസിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹം പിന്നെ അബൂബക്കർ അഹമ്മദ് ബിൻ അബ്ദാൻ ഇബ്നു മുഹമ്മദ് അൽ ഫറജ് ഷിറാസിയാണ്. ഷിറാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ബുഖാരിക്കും മുസ്ലിമിനും എന്തുണ്ട്, മുസ്തഖ്റജ് ഉണ്ട്. അത് ഒരൊറ്റ രചനയിൽ, ഒരു ഗ്രന്ഥത്തിൽ. രണ്ടാമത് പറഞ്ഞവർക്ക് വേറെ വേറെ എന്തുണ്ട്, മുസ്ലിമിനുണ്ട്, ബുഖാരിക്കും ഉണ്ട്. ഇതോ ഒന്നുകിൽ ബുഖാരിക്ക് അല്ലെങ്കിൽ മുസ്ലിമിന്, അതാണ് നമ്മൾ ആ മൂന്ന് തട്ടായിട്ട് എഴുതിയതിന്റെ പ്രത്യേകത. ഇനി അഞ്ചാം നൂറ്റാണ്ടിന്റെ, ഇത് നാലാം നൂറ്റാണ്ട്, അഞ്ചാം നൂറ്റാണ്ടിന്റെ ഹദീസ് ക്രോഡീകരണത്തിൽ അതിന്റെ പ്രത്യേകത നമുക്കല്ല, അഞ്ചാം നൂറ്റാണ്ടിൽ ഹദീസ് ക്രോഡീകരണത്തിന്റെ പ്രത്യേകത അവരെന്ത് ചെയ്തു, ഈ പണ്ഡിതന്മാർ, ഇപ്പൊ ദിമഷ്ഖി, ഇബ്നുൽ ഫുറാത്ത്, ബുഖാനി, അൽ അന്തുലുസി, ഇമാം അൽ ബഗവി, അഷ്ബീലി, അൻസാരി, അൽ മൗസലി, അസ്സാഖാനി, ഇവരൊക്കെ അവരെന്ത് ചെയ്തു, സഹീഹുൽ ബുഖാരിയിലെയും സഹീഹ് മുസ്ലിമിലെയും ഹദീസുകളെ ജമ്മ ചെയ്ത് ക്രോഡീകരിച്ച് രചന നടത്തി. ആ ഹദീസുകൾ എന്ത് ചെയ്തു, സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസുകൾ, സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസുകൾ അവരെന്ത് ചെയ്തു, ക്രോഡീകരിച്ചിട്ട് ഒരു സ്വതന്ത്ര രചന. അതാണ് അൽ ജമ്മ ബൈന സഹീഹൈ. അതിൽ പല രീതികൾ സ്വീകരിക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പൊ പിന്നെ ഇപ്പൊ കിതാബു തഹാറ എന്ന് പറയുന്ന അധ്യായം, ശുദ്ധിയെ കുറിച്ച് പറയുന്ന അധ്യായം, അതിൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസുകൾ ഉണ്ടല്ലോ, വേറെ വേറെ ഹദീസുകൾ, ഈ ഹദീസുകളെ ഒന്നിച്ചു കൊണ്ടുവരും. പലതും ചിലർ ആവർത്തനത്തോട് വരും, ചിലപ്പോ ആവർത്തനം ഒഴിവാക്കിയിട്ട് മനസ്സിലായി, ഇങ്ങനെ ഹദീസുകളെ ക്രോഡീകരിക്കുക, സഹീഹുൽ ബുഖാരിയിലെ സഹീഹ് മുസ്ലിമിലെ ഹദീസുകളെ ജമ്മ ചെയ്തിട്ടുള്ള രചനകൾ, അത് പിറവി കൊണ്ടത് എവിടെയാണ്, അഞ്ചാം നൂറ്റാണ്ടിലാണ്. അത് ഹദീസ് ക്രോഡീകരണ കാൽവെപ്പാണ്. ആ വിഷയത്തിൽ ധാരാളം രചനകളുണ്ട്, അൽ ജമു ബൈന സഹിഹൈൻ ലിൽ ഹാഫിൽ അബു മസ്ഊദ് അദ്-ദിമശ്കി. അൽ ജമു ബൈന സഹിഹൈൻ ലി ഇസ്മായിൽ ഇബ്നു അഹ്മദ് അൽ മാറൂഫ് ബി ഇബ്നു അൽ ഫുറാത്ത്. അൽ ജമു ബൈന സഹിഹൈൻ ലി അബി ബക്കർ അഹ്മദ് ബിനു മുഹമ്മദ് അൽ ബുർഖാനി. അതേപോലെ തന്നെ പിന്നെ അൽ ജമു ബൈന സഹിഹൈൻ ലിൽ ഇമാം അബി അബ്ദുള്ള മുഹമ്മദ് ബിൻ നസർ അൽ ഹുമൈദി അൽ അന്തുലുസി. അതേപോലെ തന്നെ അൽ ജമു ബൈന സഹിഹൈൻ ലിൽ ഹുസൈൻ ഇബ്നു മസ്ഊദ് അൽ ബഹവി, ഇമാം ബഹവി. ഇമാം ബഹവിക്ക് പിന്നെ മിസ്ബാഹു സുന്ന, മസാബിഹു സുന്ന, അതേപോലെ ഷറഹു സുന്ന രണ്ട് രചനകളാണ്. ഷറഹു സുന്ന, മസാബിഹു അസ്സുന്ന, ഈ രണ്ടും ഇമാം ബഹവിയുടെ രചനകളാണ്. അത് വളരെ സ്തുത്യർഹമായ സേവനമാണ് ഇമാം ബഹവിയുടേത് ഈ വിഷയത്തിൽ. ഒക്കെ ഓരോ പഠന വിഷയം തന്നെയാണ് ഇമാം ബഹവിയുടെ ഷറഹു സുന്നയും അതേപോലെ തന്നെ മസാബിഹു സുന്നയും. പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ ഈ അഷ്ബീലി, അത് ഞാൻ അവിടെ എഴുതിയിട്ടുള്ള അൽ ജമു ബൈന സഹിഹൈൻ ലി അബി മുഹമ്മദ് അബ്ദുൽ ഹഖ് അൽ അഷ്ബീലി. അതേപോലെ തന്നെ അബി അബ്ദുള്ള മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ മുറി, മുറി അൽ അൻസാരി, മിർറി അൽ അൻസാരി. പിന്നെ അബി ഹഫ്സ്, ഉമർ ഇബ്നു ബദർ ഇബ്നു സഈദ് അൽ മൗസലി. അതേപോലെ തന്നെ പിന്നെ അബു മുഹമ്മദ്, മുഹമ്മദ് ബിൻ ഹസൻ അസ്സാഗാനി, ഇവരുടെയൊക്കെ രചനകൾ. അതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ വിഷയത്തിൽ തന്നെ വേറെയും കുറെ രചനകളുണ്ട്. പക്ഷെ പലതും എന്ത് ചെയ്തു, പലതും മധ്യ നൂറ്റാണ്ടുകളിൽ വന്ന ആ യുദ്ധക്കെടുതികളിലും മറ്റൊക്കെ ഉണ്ടല്ലോ, മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വൈജ്ഞാനിക സമ്പത്താണ് ഇത്തരം പല രചനകളും രചനകളും. പിന്നെ ഈ നൂറ്റാണ്ടിലെ, അഞ്ചാം നൂറ്റാണ്ടിലെ മറ്റൊരു ക്രോഡീകരണ പ്രത്യേകതയാണ്, ഇതിപ്പോ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ജമ്മു ചെയ്തതാണ്, ക്രോഡീകരിച്ചതാണ്. സഹീഹ് ബുഖാരി, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം മാത്രമല്ല ഹദീസ് രചനകളില്, പിന്നെയോ അതുപോലെ മറ്റു രചനകളുണ്ട്. ഇമാം അബൂ ദാവൂദിന്റെ സുനനുണ്ട്, ഇമാം തുർമുദിയുടെ സുനനുണ്ട്, ഇമാം നസായിയുടേതുണ്ട്, ഇമാം ഇബ്നു മാജന്റെ ഉണ്ട്, കിതാബുൽ മുവത്തണ്ട്, മനസ്സിലല്ലേ. അതാണ് ആ ഗ്രന്ഥങ്ങളെയെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള രചനകൾ വന്നു. സഹീഹുൽ ബുഖാരിയെയും സഹീഹ് മുസ്ലിമിനെയും ജമ്മു ചെയ്തതുപോലെ, ക്രോഡീകരിച്ചതുപോലെ തന്നെ കുതുബു സിത്തയെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള രചന വന്നു. ആ രചനകളിൽ പ്രസിദ്ധമായതാണ് ഇവിടെ എഴുതിയത്, മനസ്സിലല്ലേ. ഇത് അത്തജ്രീദു ലി സിഹാഹി വസ്സുനൻ, അത്തജ്രീദു ലി സിഹാഹി വസ്സുനൻ, അത് ഇമാം അൽ ഹാഫിൽ അഷർഖസ്തി എന്ന് പറയുന്ന പണ്ഡിതന്റേതാണ്. അത്തജ്രീദു ലി സിഹാഹി വസ്സുനൻ, മനസ്സിലായി. ഇതില് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബി ദാവൂദ്, സുനൻ അത്തുർമുദി, സുനൻ നസായി, ഇമാം മാലിക്കിന്റെ മൂവപ്പ, സുനൻ ഇബ്നു മാജദിലില്ല, മനസ്സിലെ. സഹീഹൈനി, സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബി ദാവൂദ്, സുനൻ അത്തുർമുദി, സുനൻ അന്നസായി, ഇമാം മാലിക്കിന്റെ മൂവത്ത, ഈ ആറ് രചനകളെ ജമ്മു ചെയ്ത രചനയാണ് ഹാഫിളു സർക്കസ്തിയുടെ രചന. അദ്ദേഹത്തിന്റെ പേര് റുസൈൻ ഇബിനു മുവാവിയ എന്നാണ്. സർക്കസ്തിയുടെ പേര് റുസൈൻ ഇബിനു മുവാവിയ അസർക്കസ്തി. അദ്ദേഹം 535 മരണപ്പെടുന്നത്. അത് അദ്ദേഹത്തിന്റെ സേവനം. പിന്നെ അൽ ജമു ബൈനൽ കുത്തുബി സിത്ത, അൽ ജമു ബൈന അൽ കുത്തുബി സിത്ത, കുത്തുബി സിത്ത എന്ന ആറ് ഗ്രന്ഥങ്ങൾ. അതിലും ഇബ്നു മാജല്ല, ബുഖാരി മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, നസായി, മുവത്ത, ഇമാം മാലിക്കിന്റെ മുവത്ത, ഇബ്നു മാജല്ല, അതിനെ ജമ്മ ചെയ്തിട്ടുള്ള രചന അലി അബി മുഹമ്മദ് അബ്ദുൽ ഹഖ് അൽ അഷ്ബീലി. അഷ്ബീലി നമുക്ക് വന്നില്ലേ, നമ്മുടെ അഷ്ബീലിക്ക് തന്നെ ഇതിൽ രചനയുണ്ട്. പിന്നെ ആ വിഷയത്തിൽ ഏറ്റവും സുന്ദരമായ രചനയാണ് ഇമാം മജ്ദുദ്ദീൻ ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജാമിഉൽ ഉസൂൽ ഫി അഹാദീസുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാമിഉൽ ഉസൂൽ ഫി അഹാദീസുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഇമാം ഇബ്നുൽ അസീർ അൽ ജസരിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥം ജാമിഉൽ ഉസൂൽ ആണ്. നമ്മൾ ജാമിഉൽ ഉസൂൽ, ജാമിഉൽ ഉസൂൽ എന്ന് കേൾക്കുന്നത്. പിന്നെ ആ വിഷയത്തിൽ മറ്റൊരു രചനയാണ് അൻവാറുൽ മിസ്ബാഹ് ഫിൽ ജംഇ ബൈന അൽ കുതുബി സിത്തത്തി സിഹാഹ്. അൻവാറുൽ മിസ്ബാഹ് ഫിൽ ജംഇ ബൈന അൽ കുതുബി സിത്തത്തി സിഹാഹ്. അതിൽ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ ഇബ്നു മാജാ, സുനൻ നസായി, ഈ ആറ് രചനകളെയും ജംഅ് ചെയ്തുകൊണ്ടുള്ള കിതാബാണ് അൻവാറുൽ മിസ്ബാഹ് ഫിൽ ജംഇ ബൈന അൽ കുതുബി സിത്ത അസ്സിഹാഹ്. അത് തുജൈബിയുടെ അൽഗർണാത്തി, തുജൈബി അൽഗർണാത്തി, അദ്ദേഹത്തിന്റെ പേര് അതീഖ് ഇബ്നു അലിയാണ്. അതീഖ് ഇബ്നു അലി അത്തുജൈബി അൽഗർണാത്തി. എന്താ ഈ രചനകളുടെ പ്രത്യേകത പറഞ്ഞേ? ഇതിൽ സഹീഹൈനിയും അതേപോലെ തന്നെ സുനനുകളും എന്ത് ചെയ്തു? ക്രോഡീകരിച്ചു. ക്രോഡീകരിച്ചു അത് അഞ്ചാം നൂറ്റാണ്ടിന്റെ സംഭാവന ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ. അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞു സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ക്രോഡീകരിച്ചു, എന്നിട്ട് സ്വതന്ത്ര രചനകൾ വന്നു. ധാരാളം പണ്ഡിതന്മാരുന്നുണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാലാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ സംഭാവനകൾ വന്നിട്ടുണ്ട്. സംഭാവനകൾ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ട് മൂന്നാം നൂറ്റാണ്ട്, ആ മൂന്നാം നൂറ്റാണ്ടിൽ വിരിഞ്ഞ ആ ഒരു പിന്നെ മഹാകാഴ്ച എവിടെ ഇല്ല? നാലാം നൂറ്റാണ്ടിൽ അഞ്ചാം നൂറ്റാണ്ടിൽ. പക്ഷെ എന്നാലും മഹത്തായ കുറെ രചനകൾ, സേവനങ്ങൾ, സവിശേഷതകൾ നിലനിന്ന നൂറ്റാണ്ടാണ് നാലും അഞ്ചും നൂറ്റാണ്ടുകൾ ഹദീസ് ക്രോഡീകരണത്തിന്റെ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളെ, സുന്നത്തുകളെ, ഹദീസുകളെ മനസ്സിലെ ഈ കാലഘട്ടങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, സുന്നത്തിനോട് പിശുക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അഞ്ചാം നൂറ്റാണ്ടിനിപ്പുറമുള്ള കാലഘട്ടം അതൊരു വേറെ വിഷയമാണ്. ഇൻഷാല്ലാ പിന്നീട് നമുക്കതൊരു വിഷയമായിട്ട് ഇൻഷാല്ലാ സംസാരിക്കും.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.